2020 സെപ്റ്റംബർ 23 ബുധനാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക സേവന കരാർ ഓർഡിനൻസിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ദേശീയ കോർഡിനേറ്റർ കെ വി ബിജു എഴുതിയ ലേഖനം. കോർപ്പറേറ്റുകളുടെ ലാഭം വർദ്ധിപ്പിക്കും. ഈ 3 ഓർഡിനൻസുകളും കോർപ്പറേറ്റ് ചില്ലറ വ്യാപാരികളെ സഹായിക്കാനുള്ളതാണ്. ഇത് വില ഉറപ്പുതരുന്ന ഒന്നല്ല. NDA സർക്കാർ അധികാരത്തിലെത്തി ഉടനെ തന്നെ 2014 ജൂലൈ 1 അവശ്യവസ്തു നിയമത്തിന്റെ പരിധിയിൽ ഉള്ളിയെയും ഉരുളക്കിഴങ്ങിനെയും ഉൾപ്പെടുത്തിയതാണ്. 2019 സെപ്റ്റംബർ മുതൽ ഡിസംബർ ആദ്യവാരം വരെ നിന്ന ഉള്ളിയുടെ വില വർധനവിന് കാരണം ലഭ്യതക്കുറവിന്റേതാണ്. ഈ ലഭ്യതക്കുറവിന് ഒരു പരിധിവരെ കോർപ്പറേറ്റ് ചില്ലറ വിൽപ്പനശാലകൾ ഉത്തരവാദികളുമാണ്. 2019 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ കോർപ്പറേറ്റ് ചില്ലറ വിൽപ്പനശാലകൾ ഉള്ളി വാങ്ങിക്കൂട്ടി. ഇവരുടെ പൂഴ്ത്തിവെപ്പിനെതിരെ ഒന്നും ചെയ്യാൻ ആരും തന്നെ തയ്യാറായില്ല. നാളെ കോർപ്പറേറ്റുകളുടെ പൂഴ്ത്തിവെപ്പിനെതിരെ ഒരു പരാതിയും ഉയരാതിരിക്കാനാണ് പ്രധാനമായും ഈ ഭേദഗതി. മൂല്യവർദ്ധനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംരംഭങ്ങളുടെ പട്ടികയിൽ സംസ്കരണം, പാക്കേജിംഗ് സംഭരണം, ഗതാഗതം, വിതരണം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിതരണത്തിൽ ചില്ലറ വ്യാപാരവും ഉൾപ്പെടുന്നതിനാൽ തന്നെ ഇത് കുത്തക ചില്ലറ വ്യാപാര മേഖലയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് വ്യക്തം. റിലയൻസ് ഉൾപ്പെടെയുള്ള കുത്തക ചില്ലറ വ്യാപാര മേഖലയിലെ കമ്പനികൾ ഈ പറഞ്ഞിരിക്കുന്ന മൂല്യവർദ്ധനയുടെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ വ്യാപാര ശൃംഖലയുടെ ഭാഗമായി ചെയ്യുന്നു. ഇവർക്ക് എത്ര വേണമെങ്കിലും കാർഷിക വിഭവങ്ങൾ സംഭരിക്കാൻ ഈ ഭേദഗതി അനിവാര്യമായിരുന്നു. അതാണ് കർഷകന്റെ പേരിൽ സർക്കാർ മാറ്റം വരുത്തിയത്. ഈ കുത്തകകളുടെ വളർച്ച കർഷകനും സംരംഭകർക്കും ഉപഭോക്താവിനും വിനയാകും എന്നതിൽ തർക്കമില്ല. പണം പലിശയ്ക്ക് കൊടുക്കുന്നവരിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നും കർഷകനെ സംരക്ഷിക്കാൻ വളരെയധികം ഉപകരിച്ച 2 കാര്യങ്ങളാണ് പ്രാഥമിക മേഖലയ്ക്കുള്ള ഉദാരമായ വായ്പയും വിപണി സൌകര്യമൊരുക്കുന്നതിനുള്ള APMC-കളുടെ രൂപീകരണവും. സർക്കാരിന്റെ 3 ഓർഡിനൻസുകൾ ലക്ഷ്യം വെക്കുന്നത് ഈ ഉത്തരവാദിത്വങ്ങൾ സ്വകാര്യ കുത്തകകൾക്ക് നൽകാനാണ്. BJP നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് 2003 APMC നിയമം ഭേദഗതി ചെയ്യുന്നതിന് ഒരു കരട് തയ്യാറാക്കി സംസ്ഥാനങ്ങൾക്ക് അയച്ചിരുന്നു. ഇതിനെതിരെ സംഘപരിവാറിലെ തന്നെ സംഘടനകൾ എതിർപ്പ് പ്രകടിപ്പിച്ചതിനാൽ അത് അന്ന് നടന്നില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം കർഷക സംഘടനകളുമായി ആലോചിക്കാതെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിൽ കൈകടത്തിയുള്ള ഈ ഓർഡിനൻസ് കൊണ്ടുവന്നത്. APMC ഉണ്ടാക്കിയത് കർഷകന് പ്രാമുഖ്യം കിട്ടുന്ന വ്യാപാര കേന്ദ്രങ്ങൾ എന്ന ഉദ്ദേശ്യത്തോടെയാണ്. അത് ഇതോടെ ഇല്ലാതാവുകയാണ്. ഏതെങ്കിലും സംസ്ഥാനങ്ങളിലെ വ്യക്തികൾ മറ്റൊരു സംസ്ഥാനത്ത് വ്യാപാരം നടത്തുന്നതിന്, അത് വ്യക്തിയോ കമ്പനിയോ ആയാലും, അവർക്ക് ആദായ നികുതി വകുപ്പിന്റെ പാൻ നമ്പർ വേണമെന്നതാണ്. ഇത് കർഷകന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതാണ്. ഇലക്ട്രോണിക് വ്യാപാരം കർഷകന് ഉയർന്ന വില ഉറപ്പുവരുത്തുന്നു എന്നുള്ളത് തീർത്തും തെറ്റായ ധാരണയാണ്. ചായയുടെ കാര്യത്തിൽ ഇത് നടന്നില്ല എന്ന് മാത്രമല്ല, ചെറുകിട കർഷകർ ഇതിനെ എതിർക്കുകയാണ്. തോട്ടം ഉടമകളുടെ സംഘടന റബ്ബർ ബോർഡിന്റെ ഇലക്ട്രോണിക് വ്യാപാരം എന്ന ആശയത്തെയും എതിർക്കുകയാണ്. കൃഷി സംസ്ഥാന വിഷയമാണ്. കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന വ്യാപാരത്തെ ഉപയോഗപ്പെടുത്തി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കൈകടത്തുന്നതിനെ ഇടതുപക്ഷ സർക്കാരുകൾ പോലും ചോദ്യം ചെയ്യാതിരിക്കുന്നത് ഇവർക്ക് പോലും കർഷകനോട് നീതി പുലർത്താൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ്. വികസിത രാജ്യങ്ങളിൽ കൃഷിയുടെ കോർപ്പറേറ്റ് വൽക്കരണം ആരംഭിച്ചതുമുതൽ കരാർ കൃഷിയും നിലവിൽ വന്നു. കാർഷിക മേഖലയിലെ കുത്തകകൾക്ക് അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നതിന് അവർ കരാർ കൃഷിയെ പ്രയോജനപ്പെടുത്തി. 1980 മുതൽ ഇന്ത്യയിൽ വിവിധ കമ്പനികൾ കരാർ കൃഷി പ്രോത്സാഹിപ്പിച്ചു. ITC പുകയിലയുടെ കാര്യത്തിലും ഉരുളക്കിഴങ്ങിന്റെ കാര്യത്തിൽ പെപ്സിയും പ്രധാന കരാർ കൃഷി നടത്തുന്ന കമ്പനികളാണ്. എല്ലാ കരാറുകളും പൊതുവെ കർഷക താൽപര്യത്തിന് എതിരാണ്. കമ്പനികൾ വലിയ കർഷകരെയും കരാർ കൃഷിക്ക് കർഷകർ ധാരാളമുള്ള സ്ഥലങ്ങളും തിരഞ്ഞെടുക്കുന്നു. അത് ചെറുകിട കർഷകരെ ബാധിക്കുന്നു. അമിത ജലചൂഷണം, വിഭവങ്ങളുടെ അമിത ഉപയോഗം, മണ്ണിന്റെ നാശം എന്നിവയ്ക്ക് കാരണമാകുന്നു. സെക്ഷൻ 15 കരാർ ലംഘനത്തിന്റെ ഭാഗമായ നടപടികളിൽ കർഷകന്റെ കൃഷിഭൂമി ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. സർഫാസി നിയമത്തിന്റെ കാര്യത്തിൽ ഇവിടെ എന്തു നടക്കുന്നു എന്നറിയാം. ഒരു കോർപ്പറേറ്റിന്റെ പോലും വീട് ഈ നിയമത്തിന്റെ പേരിൽ ജപ്തി ചെയ്തിട്ടില്ല. എന്നാൽ എത്രയോ കർഷകരുടെ വീടും ട്രാക്ടറും ജപ്തി ചെയ്തു. ഇത് എത്രയോ പേരുടെ ആത്മഹത്യയ്ക്ക് കാരണമായി.